السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وصحبه أجمعين. أما بعد، എട്ട് മസ്അലകൾ നമ്മൾ കഴിഞ്ഞു. ഒരു രണ്ടു മൂന്നോ മസ്അലകൾ എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി ഇൻഷാല്ലാ നാളെ എടുക്കാം. ഒൻപതാമത്തെ മസ്അല, അത്താസിഅ, عظم شأن الثلاث آيات المحكمات في سورة الأنعام عند السلف، وفيها عشر مسائل. أولها النهي عن الشرك، أولها النهي عن الشرك. التاسعة ونبدأ متى مسألة هذا عنا نمر بارك النهر. عظم شأن الثلاث آيات، عظم شأن الثلاث آيات. عظم قوروا، عظم من برنيال قوروا، عظم قوروا. شأن كارية شأن نرنال كارية وشيئة قوروا. عظم شأن الثلاث آيات، മൂന്ന് ആയത്തുകളുടെ ഗൗരവം, അതിന്റെ കാര്യത്തിലുള്ള ഗൗരവം. അൽ മുഹ്കമാതി, മുഹ്കമായ ആയത്ത് എന്ന് പറഞ്ഞാൽ ഗൈറുൽ മൻസൂഖ്, മൻസൂഖ് ആക്കപ്പെടാത്ത ആയത്ത്. മൻസൂഖ് എന്ന് പറഞ്ഞാൽ എന്താ ആർക്കാ പറയാൻ പറ്റുക? മർക്കസിലെ കുട്ടികൾ പറഞ്ഞാൽ പിന്നെ ഇവർക്കൊരു പണി ഉണ്ടാവാതെ നാം ദുർബലമാക്കുക. എന്താ ദുർബലമാക്കപ്പെടുക എന്ന് പറഞ്ഞാലേ? ആർക്കെ നാസിഖു മൻസൂഖ് ആർക്കൊക്കെ അറിയാം? അന്നാസിഖു വൽ മൻസൂഖ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നൻസിഹ നാതി ബിഖൈരി മിൻ അഹ്സൻതും. ആയത്താണ് നസ്ഖിന്റെ വിഷയത്തിലെ തെളിവ്. ശരി, എന്താണ് നാസിഖു മൻസൂഖ്? അന്നാസിഖു വൽ മൻസൂഖ് എന്ന് പറഞ്ഞാൽ, നാസിഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കുന്ന ആയത്ത്, മൻസൂഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കപ്പെട്ട ആയത്ത്. ദുർബലമാക്കപ്പെട്ട, ദുർബലമാക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പൊ അതിന്റെ വ്യക്തമായ വിശദീകരണത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, ഒരു മൊത്തത്തിലുള്ള മനസ്സിലാക്കൽ. ഉദാഹരണത്തിന്, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖറബു സ്സലാത വ അൻതും സുകാറ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ശരി, എന്നാ അതിന്റെ അർത്ഥം? മദ്യപിക്കാത്ത സമയത്ത്, അല്ല നമസ്കരിക്കാത്ത സമയത്ത്, സ്വലാത്തിലല്ലാത്ത സമയത്ത് മദ്യപിക്കാമെന്നാണോ? അല്ല, ആ നിയമം ആദ്യ കാലഘട്ടത്തിലുള്ള നിയമമായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ള നിയമമായിരുന്നു ഇത്. എന്ത്? സ്വലാത്തിന്റെ സമയത്ത് മദ്യപിക്കാൻ പാടില്ല എന്ന്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ആ നിയമം നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലമാക്കപ്പെട്ടു. പിന്നീട് മദ്യം പരിപൂർണമായി നിരോധിക്കപ്പെട്ടു, ഹറാമാക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ മൻസൂഖ് ആക്കപ്പെട്ട ആയത്ത് ഏതാണ്? ലാ തഖറബു സ്സലാത വ അൻതും സുകാറ, അത് മൻസൂഖ് ആക്കപ്പെട്ട ആയത്താണ്, ദുർബലമാക്കപ്പെട്ട ആയത്താണ്. നാസിഖ് ഏതാണ്? ഫഹൽ അൻതും മുൻതഹൂൻ, കള്ളിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ല എന്നായത്. ഇതാണ് നാസിഖ് മൻസൂഖ്. മൻസൂഖ് ആക്കപ്പെടുക എന്നുള്ളത് പല രൂപത്തിലാണ്. ചിലപ്പോൾ വിധി മൻസൂഖ് ആക്കപ്പെടും, ഇത് ഈ ആയത്തിലുള്ളതുപോലെ. നിസ്കാരത്തിൽ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് എന്ന വിധി ദുർബലമാക്കപ്പെട്ടു, പക്ഷെ ആയത്ത് ഖുർആനിൽ ഇപ്പോഴുമുണ്ട്. ഒരു രൂപം അതാണ്. രണ്ടാമത്തെ രൂപം നേരെ തിരിച്ച്, ആയത്ത് ചിലപ്പോൾ ദുർബലമാക്കപ്പെടും. ആയത്ത് ഓതുക എന്നുള്ളത് ഖുർആനിലെ ആയത്ത് പിന്നെ ഉണ്ടാവില്ല, പക്ഷെ വിധി ചിലപ്പോൾ ഉണ്ടാവും. ഉദാഹരണത്തിന്, വ്യഭിചാരിയായ, വിവാഹിതനായ വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന വിഷയം ഖുർആനിലെ ആയത്തായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു, സഹാബികൾ അത് ഓതിയിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഉമർ ഖുർആനിൽ കടത്തിക്കൂട്ടി എന്ന് പറയില്ലായിരുന്നെങ്കിൽ ഞാനത് സൈഡിൽ എഴുതി വെക്കുമായിരുന്നു, മുസ്ഹഫിന്റെ ഓരത്ത് ഞാൻ എഴുതി വെക്കുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പൊ ആയത്തായി തന്നെ അത് ഖുർആനിലുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിന്ന് നസ്ഖ് ചെയ്തു. പക്ഷേ വിധിയോ, ആ ഹുക്മോ, അതിപ്പോഴും ബാക്കിയാണ്. ഹുക്മ് മാറിയിട്ടില്ല, പക്ഷേ ആയത്ത് പല രൂപങ്ങൾ അതിനുണ്ട്. ഇപ്പൊ നസ്ഖ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ നാസിഖോ മൻസൂഖോ ഇല്ലാത്ത ആയത്തുകൾക്കാണ് മുഹ്കമായ ആയത്തുകൾ എന്ന് പറയുക. അപ്പൊ ഈ ആയത്തിൽ ആയാത്തിൻ മൂന്ന് ആയത്തുകളുടെ ഗൗരവം അൽ മുഹ്കമാത്തി, ആ ആയത്തുകൾ മൂന്നും എന്താണ്? മുഹ്കമായ ആയത്തുകളാണ്. അതിലെവിടെയും നസ്ഖ് വന്നിട്ടില്ല, അതിലെ വിധി ദുർബലമാക്കപ്പെട്ട ഒരു സംഭവമില്ല, അതിലെ എല്ലാ മസലകളും പരിപൂർണമായ ആ വിധി ഇപ്പോഴും ബാക്കിയാണ്. മുഹ്കമായ ആയത്താണത്. ഫി സൂറത്തിൽ അൻആം, ഫി സൂറത്തി അൽ അൻആം, ഏതിലെ ആയത്തുകളാണ് ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത്? മൂന്നായത്തുകളെ നമ്മൾ വിശദമായി പഠിച്ച മൂന്നായത്തുകൾ സൂറത്തുൽ അൻആമിലെ ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും എന്ന ആയത്താണ് ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മൂന്ന് ആയത്തുകളുടെ ഗൗരവം, മഹ്കമായ വിഷയങ്ങൾ പറയുന്ന ആ മൂന്ന് ആയത്തുകളുടെ ഗൗരവം, ഇൻദ സലഫി, സലഫിന്റെ അടുക്കൽ ആ മൂന്ന് ആയത്തുകൾക്കുമുള്ള ഗൗരവം. ശരി, സലഫിന്റെ അടുക്കൽ ആ ആയത്തിന് ഗൗരവം ഉണ്ടായിരുന്നുള്ള തെളിവ് എന്താണ്? അബ്ബാസാണോ? മുആദ് ഇബ്നു ജബൽ ആണോ? ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യദുറ ഇല വസിയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹ ഖാതമുഹു ഫലിയൻദുർ ഇല ഹാദിഹിൽ ആയത്ത്. ആരെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുദ്ര പതിപ്പിച്ച ആയത്തുകൾ, അവിടുത്തെ വസിയത്ത് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ മൂന്ന് ആയത്തുകൾ അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സലഫുകൾക്ക് ഈ ആയത്ത് അതിനുമാത്രം ഗൗരവമുള്ള ആയത്തായിരുന്നു എന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ആയത്തുകൾ സലഫുകൾ എത്രമാത്രം ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നു. വഫീഹ അഷ്റു മസായിൽ, ഈ ആയത്തിന് വളരെ ഗൗരവമുണ്ട് എന്ന കാര്യം സലഫുകളുടെ അടുത്ത് വളരെ ഗൗരവമുണ്ട് നമുക്ക് മനസ്സിലായി. ഷെയ്ഖ് ഈ വിഷയം പറഞ്ഞു വരുന്ന രൂപം നിങ്ങൾ നോക്കൂ, ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂട്ട. ഈ ആയത്തിന് സലഫുകളുടെ അടുത്ത് ഗൗരവമുണ്ട്, അത് നമുക്ക് എവിടെ നിന്ന് മനസ്സിലായി? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ വാക്കിന്ന് മനസ്സിലായി. വഫീഹ അഷ്റു മസായിൽ, ആ മൂന്ന് ആയത്തുകളിൽ മൊത്തത്തിൽ എത്ര മസലകളുണ്ട്? പത്ത് മസലകളുണ്ട്. നമ്മളന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അതിൽ പത്ത് മസലകളുണ്ട്. ഔവലുഹ അന്നഹ്യു അനി ശിർക്ക്, പത്ത് മസലകളിൽ ആദ്യത്തെ മസല എന്താണ്? ഷിർക്കിൽ നിന്നുള്ള വിലക്കാണ്. ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന കൽപ്പനയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അതിൽ നിന്ന് ഷിർക്കിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം പറഞ്ഞു എന്നതിൽ നിന്ന് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജ്തനിബു സബഅൽ മുബിഖാത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. സഹാബികൾ ചോദിച്ചു, മാ ഹിയ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് അത് അല്ലാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനുള്ള ഷിർക്കാണ്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറിനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് വഖത്ലു നഫ്സിൽ ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊലപ്പെടുത്തൽ, അതിനുശേഷം പറഞ്ഞത്. അതിനെന്തു മനസ്സിലായി? ആദ്യം അള്ളാഹുന്റെ റസൂൽ ഷിർക്കാണ് പറഞ്ഞത് എന്നതിൽ നിന്ന് ഷിർക്കിനുള്ള ഗൗരവം അതിന് മനസ്സിലായി. വിഷയങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഷിർക്കാണ് എന്ന് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഷെയ്ഖോട് ഉദ്ദേശിച്ചത്. അപ്പൊ പറഞ്ഞ രൂപം നോക്കൂ നിങ്ങൾ. ആദ്യം ഷെയ്ഖ് മുഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം ഈ മൂന്ന് ആയത്തുകൾക്കും സലഫുകളുടെ അടുക്കള പ്രാധാന്യം പറഞ്ഞു. അപ്പൊ തന്നെ ഖുർആനിലെ മറ്റ് ആയത്തുകളിൽ നിന്ന് ഈ ആയത്തിന് കുറച്ച് ഗൗരവമുണ്ടെന്ന് മനസ്സിലായി. മനസ്സിലായില്ലേ? രണ്ടാമത് ഷെയ്ഖ് പറഞ്ഞു, ഈ ആയത്തുകളിൽ അള്ളാഹു പത്ത് മസലകളാണ് പറഞ്ഞത്, ഗൗരവമുള്ള പത്ത് മസലകൾ ഈ ആയത്തുകളിലുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മസലയുടെ ഗൗരവം എന്താണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള അള്ളാഹുവിന്റെ കൽപ്പന എന്ന് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അൽആഷിറ പത്താമത്തെ മസ്അല. ഇതിലുള്ള പത്ത് മസ്അലകൾ ഏതൊക്കെയാണ്? അതൊരു ഹോംവർക്ക് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ. ആ പത്ത് മസ്അലകൾ ഏതൊക്കെയാണ് എന്ന് അടുത്ത നാളെ വരുമ്പോ അല്ലേ, ഇൻഷാ അല്ലാ നാളെ വരുമ്പോ നിങ്ങളെല്ലാവരും എഴുതി കൊണ്ടുവരാം. മലയാളത്തിൽ എഴുതിയാൽ മതി, അറബിയിൽ എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അറബിയിൽ എഴുതുക. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി പത്ത് മസ്അലകൾ. മാത്രമല്ല അത് മൂന്ന് ആയത്തുകൾ വായിക്കുമ്പോൾ പത്താണോ പതിനൊന്നാണോ അതല്ല പന്ത്രണ്ടാണോ, അവിടെ ഒരു സംശയം വരും. അപ്പൊ ആരാണ് അത് വിജയകരമായി പൂർത്തീകരിക്കുന്നത് നമുക്ക് ഇൻഷാ അള്ളാ നാളെ കാണാം. അബില്ലാഹി തൗഫീഖ്. العاشرة بتامت مسألة الآيات المحكمات في سورة الإسراء الآيات المحكمات في سورة الإسراء سورة الإسراء للمحكمة آياتك محكم نبي شديقة نبامل برنيو نسخ الله تعيطان محكمة آياتين برنيو وفيها 18 مسألة هذه الأترى مسألة قلان الله ده فادينة مسألة قلان هذه الماتر مسألة قلان شارك بلا آيات أمنا بشديقة رسلت الله هذه الترك ماتر أمنا برنيو ترون അതിൻ്റെ തുടക്കമാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 18 മസ്അലകളുണ്ട്. എന്നിട്ട് ഷേഖ് പറയാൻ ബദഅഹല്ലാഹു ബിഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തുകൾ ആരംഭിച്ചത് എങ്ങനെയാണ്? ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ, ഇബാദത്ത് നൽകപ്പെടാവുന്ന മറ്റൊരു ആരാധ്യനെയും നീ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയാണ് അല്ലാഹ് ആയത്ത് തുടങ്ങിയത് തന്നെ തൗഹീദ് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തു അൽ ഇസ്റ 22-ാമത്തെ ആയത്ത്. അത് മൊത്തത്തിൽ സൂറത്തുൽ ഇസ്റയിലെ 22 മുതൽ 39 വരെയുള്ള ആയത്തുകൾ ആണ് ഷേഖ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അബ്ദുല്ലാഹ വഖല റബ്ബുക അല്ല തഅബ്ദു ഇല്ല ഇയാഹു ബിൽ വാലിദൈനി ഇഹ്സാന, ആ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ സൂറത്തുൽ ഇസ്റ മുതൽ 22-ാമത്തെ ആയത്ത് മുതൽ 39-ാമത്തെ ആയത്ത് വരെ ഉള്ള ആയത്തുകളാണ് ഷേഖ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, ഈ 18 മസ്അലകൾ പറയുന്ന ആയത്തുകൾ അല്ലാഹ് ആരംഭിച്ചത് തന്നെ തൗഹീദ് പറഞ്ഞുകൊണ്ട്. വേറൊരു മസ്അലയില്ല, വേറെ ഒരു വിഷയമല്ല, പരലോകമല്ല, ദാനധർമ്മമല്ല, മറ്റെന്തെങ്കിലും ഇബാദത്തുകളല്ല, തൗഹീദാണ് അല്ലാഹ് ആദ്യം പറയുന്നത്. എന്നാ ഗൗരവം, തൗഹീദിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ നീ സ്വീകരിക്കാൻ പാടില്ല. ഫതഖ്ഉദ മദ്മൂമൻ മഖ്ദൂല, ഫതഖ്ഉദ് അന്ന തഖ്ഉദ് നറ ഖഅദ ഖാഇദ് ഫതഖ്ഉദ ഖഅദ നറ ഇരുന്നു തഖ്ഉദ നറ ല നീരി ഫതഖ്ഉദ നീ ഇരിക്കും, നിനക്ക് നിൽക്കാൻ പോലും അവകാശം ഉണ്ടാവില്ല, എന്നാ നിൽക്കാൻ പോലുമുള്ള അവസ്ഥ നിനക്ക് ഉണ്ടാവില്ല, ഇരിക്കേണ്ടി വരുന്നേ. ഫതഖ്ഉദ മദ്മൂമൻ, മദ്മൂമൻ എന്ന് പറഞ്ഞാൽ ദമ്മ, ആക്ഷേപാർഹനായി, ആക്ഷേപാർഹനായി, മദ്മൂം ആക്ഷേപാർഹനായി, ആക്ഷേപിക്കപ്പെട്ടവനായി, തീർത്തും അകറ്റപ്പെട്ടവനായി, മദ്മൂമായി നീ ഇരിക്കേണ്ടി വരും. മഖ്ദൂല മഖ്ദൂൽ മഖ്ദൂൽ ഖുദ്ലാൻ, അപമാനം, അപമാനിക്കപ്പെട്ടവനായി നീ ഇരിക്കേണ്ടി വരും. അപമാനിക്കപ്പെട്ടവനായി, ആക്ഷേപിക്കപ്പെട്ടവനായി നീ ഇരിക്കേണ്ടി വരും. എപ്പോ? ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ നീ നിശ്ചയിച്ചാൽ, അല്ലാഹുക്കൊപ്പം മറ്റൊരാൾക്ക് നീ ഇബാദത്ത് നൽകിയാൽ നിന്റെ അവസ്ഥ ഇതാണ്. തുടക്കം തന്നെ ഈ മസ്അലയിലാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദഅവത്തിന്റെ രൂപമാണിത്. തുടക്കം തന്നെ തൗഹീദിലാണ്. 18 മസ്അലകൾ പറഞ്ഞതിന്റെ ആരംഭം ഇതുകൊണ്ടാണ്. തയ്യിബ് അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. വഖതമഹാ ബിഖൗലി ആ 18 മസ്അലകൾ അല്ലാഹു അവസാനിപ്പിച്ചു. ഖതമ, ഖാതിമുർ റസൂൽ എന്നറിയില്ല നമ്മൾ, ഖാതിമുൻ നബി അര മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖതമഹാ ബിഖൗലി, ആ 18 മസ്അലകളെ അല്ലാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. തുടക്കവും തൗഹീദ് കൊണ്ടാണ്, അവസാനവും തൗഹീദ് കൊണ്ടാണ്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ നീ നിശ്ചയിക്കാൻ പാടില്ല. ഫതുൽഖാ ഫീ ജഹന്നം, അങ്ങനെ നീ ചെയ്താൽ ഫതുൽഖാ നീ ഇടപെടും, നീ വലിച്ചെറിയപ്പെടും. ഫീ ജഹന്നം, ജഹന്നം എന്ന് പറഞ്ഞ നരകത്തിൽ, നരകത്തിൽ നീ വലിച്ചെറിയപ്പെടും. മലൂമൻ മദ്ഹൂറ, മലൂം എന്ന് പറഞ്ഞാൽ ലാമ എന്ന് പറഞ്ഞ ലാമ, ആക്ഷേപിച്ചു. മലൂമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കപ്പെട്ടവനായി, മദ്മൂം എന്ന അതേ അർത്ഥം തന്നെ. മലൂമൻ മദ്ഹൂറ, മദ്ഹൂർ എന്ന് പറഞ്ഞാൽ ഐ ബഈദൻ അനിർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി. മദ്ഹൂർ എന്ന് പറഞ്ഞാൽ ബഈദൻ അൻ റഹ്മത്തില്ലാഹി അലൈഹി സ്വലാം, അൻ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു വ തആല.
അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി നീ ഇരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഈ മസ്അല ശരിക്കും മനസ്സിലായോ? തൗഹീദിന്റെ ഗൗരവം ഈ ആയത്തുകളിലുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഖ്വാനിനോട് ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള ആരെങ്കിലും നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണ്. സഹോദര, നീ നോക്ക്, സൂറത്തുൽ ഇസ്രായിൽ ഇത്രയധികം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തുകളുടെ തുടക്കം അള്ളാഹു തുടങ്ങിയ തൗഹീദ് കൊണ്ടാണ്. ഈ ആയത്തുകൾ അവസാനിപ്പിച്ച തൗഹീദ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വായിക്കേണ്ട വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനു മാത്രം തൗഹീദിന് പ്രാധാന്യം നൽകിയത്? അപ്പൊ നീ നിന്റെ ജീവിതത്തിലേക്ക് പരിശോധന നടത്തേണ്ടതില്ലേ? തൗഹീദിനെ കുറിച്ച് നീ ആലോചിക്കണം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അവരോട്. മനസ്സിലായില്ലേ? ഈ ആയത്തുകളെ കുറിച്ച് നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താൻ പറ്റും. ونبه الله سبحانه على عظم شأن هذه المسائل. ഷെയ്ഖ് അവിടെ അവസാനിപ്പിച്ചില്ല. ഷെയ്ഖ് പറഞ്ഞു 18 മസ്അലകൾ ഈ ആയത്തുകളിലുണ്ട്. അത് തുടങ്ങിയത് തൗഹീദ് കൊണ്ടാണ്, അവസാനിപ്പിച്ചത് തൗഹീദ് കൊണ്ടാണ്. ونبه الله نبهنا ഉണർത്തി. ونبهنا ده نبهنا نرى ونبهنا നമ്മളെ ഉണർത്തി. നമ്മളെ ഉണർത്തി അവൻ നമ്മളെ ഉണർത്തി. ആര്? അല്ലാഹു. ونبه الله അല്ലാഹു നമ്മെ ഉണർത്തി. സുബ്ഹാനഹു അല അഇദമ ഷഅനി ഹാദിഹിൽ മസായിൽ. അല്ലാഹു ഉണർത്തി എന്ത് കാര്യം? അല അഇദമ ഷഅൻ, ഈ കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അല്ലാഹു നമ്മെ ഉണർത്തി. ഹാദിഹിൽ മസായിൽ, ഏത് കാര്യത്തിന്റെ? ഈ മസ്അലകളുടെ ഗൗരവത്തെക്കുറിച്ച് അല്ലാഹു നമ്മളെ ഉണർത്തി. 18 മസ്അലുള്ള ഒരു ആയത്താണ് എന്ന് തന്നെ അതിന്റെ ഗൗരവത്തിന് മതിയായതാണ്. എന്നിട്ട് അവിടെ ഷെയ്ഖ് നിർത്തല്ല, അതിനോടൊപ്പം ഈ ആയത്തുകൾക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. അതിന്റെ ഗൗരവം വേറെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിനുള്ള ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്? ذَلِكَ مِمَّا أَوْحَى إِلَيْكَ مِنْ رَبِّكَ بِالْحِكْمَةِ ذَلِكَ مِمَّا أَوْحَى إِلَيْكَ رَبُّكَ مِنَ الْحِكْمَةِ ذَلِكَ أَكَارِيَمْ مِمَّا أَوْحَى إِلَيْكَ അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് വഹ്യ നൽകിയതിൽ പെട്ടതാണ് ഈ കാര്യം. ഏത്? ഈ മസ്അലകളും, ഈ 18 മസ്അലകളും അള്ളാഹു നിനക്ക് വഹ്യ നൽകിയ കാര്യങ്ങളിൽ പെട്ടതാണ്. മിനൽ ഹിക്മ, ഹിക്മത്തിൽ നിന്ന് അള്ളാഹു നൽകിയ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതിന്റെ ഗൗരവം അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന് ഗൗരവം ഉണ്ടെന്നുള്ളതിനൊപ്പം ഈ ആയത്തിന്റെ തുടക്കവും അവസാനവും തൗഹീദിനെ കുറിച്ചാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? തൗഹീദിനുള്ള ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാനും നിങ്ങളും നമ്മൾ ദഅവത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ സ്വന്തം കാര്യം തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ ലക്ഷ്യം. നോക്ക് നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ജുനുബ്നി വബനിയ അന്നഅബുദൽ അസ്നാം, അല്ലാഹുവേ ഞാൻ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണം. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അല്ലദി കസറൽ അസ്നാം, വിഗ്രഹങ്ങളെ തകർത്തയാളാണ് ഈ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇന്നുവരെ കൈകൊണ്ടൊരു വിഗ്രഹം തകർത്തുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ വിഗ്രഹങ്ങളെ തകർത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബി ജ്നുബ്നി വബനിയ അൻഅബ്ദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ അള്ളാഹു എന്നെ എന്റെ മക്കളെ നീ കാത്തുരക്ഷിക്കണമേ. അതുകൊണ്ടാണ് സലഫുകൾ ചിലർ പറഞ്ഞത്, വമൻ യഅമനു മിനൽ ബലാഇ ബഅദ ഇബ്രാഹിം ഔ വമൻ യഅമനുൽ ബലാഇ ബഅദ ഇബ്രാഹിം, ഇബ്രാഹിമിന് ശേഷം പിന്നെ ആർക്കാണ് ഷിർക്കിൽ നിന്ന് നിർഭയത്വം ഉണ്ടാകാൻ സാധിക്കുക? ഇബ്രാഹിം നബിക്ക് ഷിർക്കിനെ കുറിച്ച് നിർഭയത്തില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് അതിനെക്കുറിച്ച് നിർഭയത്വം ഉണ്ടാവുക? ഇപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാൻ കുറെ തൗഹീദ് ദാവത്ത് നടത്തിയ ആളാണ്, ഞാൻ കുറെ ആൾക്കാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത ആളാണ്, അതുകൊണ്ട് എനിക്കെന്തായാലും ഷിർക്ക് വരില്ല എന്ന് വിചാരിക്കരുതെന്ന്. ഷിർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ പേടിച്ച കാര്യമാണ്. അത് നമ്മളെ പിടികൂടാൻ ഇബ്രാഹിം നബിക്ക് അതിന് ഭയമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഭയക്കാൻ അർഹരാണ്? മാത്രമല്ല അദ്ദേഹം ഷിർക്കുന്ന അസ്ഗർ ഉണ്ടാവട്ടെ ഉണ്ടാവരുത് എന്നല്ല പ്രാർത്ഥിച്ചത്, മറിച്ച് എന്താ? അന്നഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കുന്നതിന് അള്ളാഹുവെ നീ ഞങ്ങളെ തടയണമേ എന്ന്. അദ്ദേഹമാകട്ടെ വിഗ്രഹങ്ങളെ തകർത്തവനാണ്. അതിൽ വലിയ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഉറപ്പിച്ചു വെക്കണം. തൗഹീദിനുള്ള പ്രാധാന്യം മറ്റൊരു കാര്യത്തിൽ അതിനില്ല. വേറെ ഒരു കാര്യത്തിൽ ഇസ്ലാമിൽ ഇത്ര പ്രാധാന്യമില്ല. തൗഹീദിനോളം. ഈ അധ്യായത്തിൽ അനേകം തെളിവുകൾ നമ്മൾ പഠിച്ചു അതിന്. ഇൻഷാല്ലാ ഇനി അടുത്ത അധ്യായം അത് തന്നെയാണ്, ഫളു തൗഹീദ്, തൗഹീദിനുള്ള ശ്രേഷ്ഠത എന്താണ് എന്നതാണ് ഇനി അടുത്ത അധ്യായം. അപ്പൊ അതുകൊണ്ട് ഈ മസ്അല വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്, നമ്മളെ മനസ്സിലേക്ക് കൂടുകൂട് ഊന്നി ഇറങ്ങേണ്ട കാര്യമാണ്. ഒരിക്കൽ പിന്നെ നജ്ദിൽ ഒരു പണ്ഡിതൻ, അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ കിതാബ് തൗഹീദ് കൂടുകൂട് പഠിപ്പിക്കുമായിരുന്നു, ആവർത്തിച്ച് അവർ. ചില ആളുകൾ പറഞ്ഞാൽ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെയാണ് എന്ന് ചിലയിടങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരാൾ കിതാബ് തൗഹീദ് കൂടുകൂട്ടും അയാൾ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ കുറേ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കൂടു ഒരു തവണ പഠിക്കും, അത് കഴിഞ്ഞ് പിന്നെ അത് തന്നെ പഠിപ്പിക്കുക, പിന്നെ അത് തന്നെ പഠിപ്പിക്കുക. ധാരാളം തവണ ഇത് ആവർത്തിച്ചപ്പോൾ ശിഷ്യന്മാരിൽ ചില ആളുകൾ പറഞ്ഞു, ശേഖ് ഞങ്ങൾക്ക് വേറെന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾ പഠിപ്പിച്ചു തരണം, ഇതല്ലാത്ത വേറെന്തെങ്കിലും വിഷയം. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്ന് എന്റെ അയൽവാസിയായ ഒരു വ്യക്തി, അയാൾ തന്റെ കയ്യിലൊരു ഉറുക്ക് കെട്ടിയതായി, ഒരു ഏലസ് കെട്ടിയതായി ഞാനിന്ന് തന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ മുഖത്ത് വലിയ ഭാവമാറ്റമൊന്നുമില്ല. അവരിൽ ചില ആളുകൾ പറഞ്ഞു, ജാഹിൽ, അറിവില്ലാത്തവൻ, വിഡ്ഢി, എന്തൊരു വിഡ്ഢിത്തമാണവൻ ചെയ്ത് എന്ന് പറഞ്ഞു അവർ അവസാനിപ്പിച്ചു. രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ നാട്ടിൽ ഒരു വ്യക്തി, അയാൾ തന്റെ മാതാവിനെ വിചരിച്ചു. അപ്പൊ കുട്ടികളൊക്കെ വളരെ രോഷത്തോടുകൂടി വൈകാരികമായി എഴുന്നേറ്റുന്നോട് പറഞ്ഞു, അയാൾ എവിടെയാണ്, അയാളെ കാണിക്കണം നമുക്ക്, അയാളെ സാധിക്കുമെങ്കിൽ കൊന്നുകളയണം, അയാൾക്കെതിരെ ശക്തമായി അയാളെ ഭരണകൂടത്തിലേക്ക് നമ്മൾ പിടിപ്പിക്കണം എന്നൊക്കെ കുട്ടികൾ വളരെ വൈകാരികമായി പ്രതികരിച്ചു. അപ്പോൾ ഈ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സഹോദര, ഇന്നലെ ഞാൻ ഒരാൾ തമീമത്ത് ധരിച്ചതായി, ഉറുക്ക് ധരിച്ചതായി നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രതികരിച്ചില്ല, എന്നാൽ ഇന്ന് ഒരാൾ മാതാവിനെ വിചരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ വൈകാരികമായ ദേഷ്യമുണ്ടായി. ഇതുകൊണ്ടാണ് കിതാബ് തൗഹീദ് കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, കാരണം തൗഹീദിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, തൗഹീദിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഷിർക്കിനുള്ള ഗൗരവം എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇത് പലപ്പോഴും നമ്മുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ഷിർക്ക് ചെയ്യുന്ന എത്രയോ ആളുകളെ നമ്മൾ ദിവസവും കാണുന്നു, പക്ഷേ മനസ്സിന് യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മൾ അവരുടെ അടുക്കലൂടെ നടന്നു പോകുന്നു. ഷിർക്കിന്റെ അനേകം കേന്ദ്രങ്ങളുടെ അരികിലൂടെ നമ്മൾ നടന്നു പോകുന്നു. വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നു, ഔലിയാക്കന്മാർ ഇബാദത്ത് ചെയ്യപ്പെടുന്നു, ജാറങ്ങളും മഖ്ബറകളും വർദ്ധിക്കുന്നു. അയ്യോ, നമ്മുടെ മനസ്സിൽ ഒരു പ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. പക്ഷെ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോഷണമോ വ്യഭിചാരമോ നടത്തി കഴിഞ്ഞാൽ പത്രത്തിലെങ്ങെന്തെങ്കിലും വാർത്ത വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വളരെ ഗൗരവത്തിൽ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അയാളൊക്കെ കയ്യിൽ കിട്ടാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ പറയും. പക്ഷെ എവിടെ സഹോദരൻ, ഷിർക്കിനുള്ള നമ്മുടെ ഗീറത്ത് എവിടെ? അതുകൊണ്ടാണ് ഇഖ്വാൻ നമ്മൾ ഈ മസ്അലകൾ ഗൗരവത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഒരു നിലക്കും അതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. അതിലൊരു കാര്യം, മൂന്നാമത്തെ കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വ അയ്യക്റഹ അൻ യഊദ ഫിൽ കുഫർ കമ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. തീയിൽ വലിച്ചെറിയപ്പെടുന്നത് എങ്ങനെ ഒരാൾ വെറുക്കുമോ അതുപോലെ കുഫറിലേക്ക് തിരിച്ചു പോകുന്നത് അയാൾ വെറുക്കണം. തീയിൽ ഒരാ മനുഷ്യൻ, ഞാൻ തീയിന്റെ ഉള്ളിൽ കിടന്നിങ്ങനെ വെന്തുരുകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്തുമാത്രം പേടിയുണ്ടാകുമോ? ഞാനൊരു തീപിടുത്തത്തിൽ പെട്ട് മരിക്കുന്നത്, ഇങ്ങനെ വെന്ത് വെന്ത് ഉരുകി ഉരുകി മരിക്കുന്നത് ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ എത്രമാത്രം ഭയമുണ്ടാകുമോ? അതുപ്രകാരം നമ്മൾ ഭയക്കണം ശിർക്കിലേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരു നാൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുത്തു പോകുക എന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തീയിൽ നമ്മൾ വലിച്ചെറിയപ്പെട്ടാൽ എങ്ങനെ മനസ്സിന് പേടിയുണ്ടാകും? അതുപോലുള്ള പേടി നമ്മുടെ മനസ്സിൽ വരണം. അപ്പോഴാണ് തൗഹീദിന്റെ ഗൗരവം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോകുന്നു പറയാൻ സാധിക്കുക. അതുകൊണ്ട് ഈ മസ്അലകൾ ഒന്നുകൂടി നാളെ നമ്മൾ കുറച്ചധികം സ്പീഡിൽ എടുത്തിട്ടുണ്ട്, സാധാരണ എടുക്കുന്നതിനേക്കാൾ സ്പീഡിലാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് 10 മസ്അലകളെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 10 മസ്അലകളും എന്താണ് എന്ന് ശരിക്കും നാളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരാം. അതോടൊപ്പം രണ്ട് ഹോംവർക്ക് നിങ്ങൾക്കുണ്ട്. ഒന്ന്, 10-ാമത്തെ മസ്അല
രണ്ടോ ഒൻപതാമത്തെ മസല. ഈ രണ്ട് മസലകളിലും പരാമർശിക്കപ്പെട്ട പത്ത് മസലകൾ ഒരായത്തിലുണ്ടെന്ന് പറഞ്ഞു, പതിനെട്ട് മസല മറ്റൊരായത്തിലുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്? അത് നാളെ എണ്ണീട്ട് പുസ്തകത്തിലോ നോട്ടിലോ എഴുതി നാളെ കൊണ്ടുവരും. ഇൻഷാല്ലാ ഞാൻ നാളെ വായിക്കാം. അപ്പൊ എത്ര പേർക്ക് ശരിയായി എന്ന് അപ്പൊ അവർക്ക് മനസ്സിലാവും. മാത്രമല്ല ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ അവതരിപ്പിച്ചത്? ഖുർആൻ മുബാറകൻ യദബ്ബറു ആയാതിഹി, ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു കിതാബ് ഇറക്കിയത്. അതാണ് ഖുർആൻ ഇറക്കിയതിന് പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? അതിനെക്കുറിച്ച് ചിന്തിക്കലാണ്. ഇമാം അൽ ഹസൻ അൽ ബസ്റി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഉൻസിയൽ ഖുർആൻ ലിയുദബ്ബറ ഫീഹി, ഖുർആൻ അല്ലാഹു ഇറക്കിയത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വലിയുഅമല ബിഹി, അതുകൊണ്ട് അമലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതുകൊണ്ട് അമലാക്കാനും വേണ്ടിയാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചത്. വലാക്കിൻ നാസ് തഖദ ഖിറാഅതഹു അമല, എന്നാൽ ഇന്ന് ജനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് ഓതുക എന്നുള്ളതൊരു അമലാക്കിയിരിക്കുന്നു. ഖുർആൻ ഇങ്ങനെ അർത്ഥമൊന്നും നോക്കാതെ വെറുതെ ഇങ്ങനെ ഓതി ഇരിക്കുക എന്നുള്ളത് മാത്രം എന്താക്കിയിരിക്കുന്നു? ആളുകളെ അമലാക്കിയിരിക്കുന്നു. അല്ല എന്തിനാ ഖുർആൻ ഇറക്കിയത്? ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനുമാണ്. പക്ഷെ ജനങ്ങൾ അത് ഓതുക എന്നുള്ളതൊരു അമലാക്കി. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവതരിപ്പിച്ചത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. അപ്പൊ അതിന് ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇത് കാരണമാവട്ടെ. ഈ ആയത്തുകൾ എന്തൊക്കെ മിസ്അലകൾ, ഇത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ എഴുതിയിട്ട് നാളെ വരണം. വബില്ലാഹി തൗഫീഖ്. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.